നമസ്കാരം ഫ്രണ്ട്സ്. ഇപ്പോൾ വരൺ സുന്ദരനാണ് എന്ന പേരിൽ ഒരു സിഡ്നിയിൽ ഒരു പരിപാടി ഉണ്ടെന്ന് ഒരുപാട് കാണുകയുണ്ടായി, നിങ്ങളുടെ പരസ്യം മറ്റും കാണുകയുണ്ടായി. ഒരുപാട് സിനിമകളും മറ്റുമൊക്കെ ഇറങ്ങുന്നൊരു സമയമാണ് ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ നിന്ന്. എന്താണ് ഈ വരൺ സുന്ദരനാണ്, അത്ര ഒരു സിനിമയാണോ, എന്താണെന്നുള്ളത് കൃത്യമായി ഒന്ന് പറയാമോ?
ആക്ച്വലി വരൺ സുന്ദരൻ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം, ഇതൊരു സ്റ്റേജ് പ്രോഗ്രാമാണ്. സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൃത്ത അഭിനയ ഗാന ശൃംഖലകളെ കോർത്തിണക്കി ഒരു സിനിമാറ്റിക് രീതിയിൽ. സിനിമാറ്റിക് രീതി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സിനിമ കാണാനിരിക്കുമ്പോൾ സാധാരണ അതിൻ്റെ ഇടയിൽ ബ്രേക്കുകളൊന്നുമില്ലാതെ ഒരു ഇൻ്റർവെല് മാത്രം കൊടുത്ത് അതിൽ മുഴുകി ഒരു സ്റ്റോറി ബോർഡിലൂടെ കടന്നു പോകുന്നൊരു സംഗതി. ഇവിടെ നമ്മൾ സ്റ്റോറി ബോർഡ് എന്ന് പറയാൻ മാത്രം ഒരു നാടകമാണ് ഇതിൻ്റെ ബാക്ക് ബോണായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു ശരാശരി മലയാളിയുടെ എല്ലാ ചുരുക്കുകളും അല്ലെങ്കിൽ അതിഭാവുകത്വങ്ങളും പുറത്തു കാണിക്കത്തക്ക രീതിയിൽ ഒരു ഒരു ദിവസത്തെ ഇവിടെ നടക്കുന്ന 7 മണി മുതൽ, രാവിലെ ഒരു വീട്ടിൽ 7 മണി മുതൽ രാത്രി 7 മണി വരെ നടക്കുന്ന ഒരു സംഭവം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്കൊക്കെ ഉണ്ടാവും, അത്രമാത്രം. അതാണ് നാടകമായിട്ട് വരുന്നത്. പക്ഷേ ഇതിൽ അതിനോട് ബന്ധപ്പെടുത്തി നമ്മൾ ഒരു 4 നൃത്താവിഷ്കാരങ്ങൾ, 4 ഡിഫറൻ്റായിട്ടുള്ള നൃത്താവിഷ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു സെമി ക്ലാസിക്കൽ, ഒരു ക്ലാസിക്കൽ, ഒരു ബെല്ലി ഡാൻസ്, അതിനൊപ്പം തന്നെ എല്ലാവരെയും ഹരം കൊള്ളിക്കാവുന്ന ഒരു ബോളിവുഡ് ഫ്യൂഷൻ. ഇനി മറ്റൊരു ഗാനശൃംഖല എന്ന് പറയുന്നത് പഴയ തലമുറക്കാർക്ക് ആസ്വദിക്കാവുന്ന രീതിയിലും എന്നാൽ പുതിയ തലമുറക്കാരെ തീരെ അവഗണിക്കാത്ത രീതിയിലുമായിട്ടുള്ള ഒരു പുതിയ ഒരു രീതിയിൽ അത് അങ്ങനെ ഗാനശൃംഖല. അതെല്ലാം സിനിമാ ഗാനങ്ങൾ തന്നെയാണ്. അതാണ് നൃത്തമെന്നും ഗാനമെന്നും അല്ലെങ്കിൽ അഭിനയമെന്നും ഉദ്ദേശിച്ചുകൊണ്ട് ഇതിനെ ചിത്രീകരിക്കുന്നത്. അതിൽ ചെറിയൊരു രീതിയിൽ സ്ക്രീനിങ് വരുന്നുണ്ട്. അതായത് ഈ നാടകമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നാടകത്തിൽ നിന്ന് നമ്മൾ അതിനൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ വളരെ ചെറിയൊരു രീതിയിൽ ഞങ്ങളൊരു സിനിമ ചെയ്തിട്ടുണ്ട്. വെറും 7 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ, അത് ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പം ഇതിലെ നമ്മൾ ഇവിടുത്തെ ഇപ്പം പല രീതിയിലും പലയിടത്തു നിന്നും ഇപ്പം വളരെയധികം താങ്കൾ പറഞ്ഞ സിനിമകൾ വരുന്നുണ്ട്. സിനിമകളേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഷോസ് പുറത്തുനിന്ന് വരുന്നത്.
അതെ, ഞാൻ ചോദിക്കാൻ വന്നത് അത് തന്നെയാണ്. കാരണം ഒരുപാട് സ്റ്റേജ് ഷോസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് താരങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്, മലയാളി താരങ്ങൾ, പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് അസോസിയേഷനുകളുടെയും മറ്റും സ്റ്റേജ് ഷോ, നാടകം, നൃത്തം, അല്ലെങ്കിൽ നാടകം കുറവാണെങ്കിൽ പോലും ചെറിയ നാടകങ്ങൾ, നൃത്തം, സംഗീതം എല്ലാം ഉണ്ട്. അതിനപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾ ഈ പ്രത്യേകതയായിട്ട് എടുത്തു പറയാവുന്നത്?
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജ് ഷോസ് പുറത്തു നിന്ന് വരുന്ന സിനിമാ താരങ്ങളും അല്ലെങ്കിൽ മറ്റ് പ്രമുഖരും വരുമ്പോൾ അത് കണ്ടാസ്വദിക്കാൻ നമ്മുടെ ആളുകൾ പോകുന്നുണ്ട് എന്ന കാര്യം സത്യമാണ്. അത് ആസ്വാദന ശേഷി ഉളവാക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ, ഇപ്പോൾ നമ്മളെല്ലാവരും പ്രവാസികളാണെന്ന് പറയുന്നു, പക്ഷേ ഇനി അടുത്ത തലമുറ വരുമ്പോൾ അത് പ്രവാസി എന്നുള്ളത് മാറി സ്വവാസി അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഭാഷ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തുന്ന ഒരു ആ അതിലേക്ക് വരുമ്പോൾ നമ്മുടെ സംസ്കാരം, അതായത് ഒരു ഒരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം വിളിച്ചോതുന്ന സംഗതിയാണ് കലയും സാഹിത്യവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ഈ ടീം വിശ്വസിക്കുന്നു. അപ്പം അതിനെ, ആ സംസ്കാരത്തെ പിടിച്ച് നിർത്താനും ആ ഒരു ചട്ടക്കൂടിൽ കൊണ്ടുപോകാൻ ഏറ്റവും നല്ലതും അതുപോലെ തന്നെ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നതും കലയാണ്. അപ്പം ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ മലയാളി ജനതയുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനാണ് മുഖ്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇതിൻ്റെ. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ E4U എന്ന് പറയുന്ന ഒരു സംഘടനയും മെട്രോ മലയാളം അതും കൈകോർത്ത് പിടിച്ച് നടത്തുന്ന ഇതിൽ, ഇതിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ദി ആർട്ട് കളക്റ്റീവ് ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ. അപ്പോൾ അത് ഞങ്ങൾ ഈ രണ്ട് ഗ്രൂപ്പുകളും അതിനെ ദി ആർട്ട് കളക്റ്റീവ് ഇനീഷ്യേറ്റീവ് എന്ന കോൺസെപ്റ്റിനെ ഏറ്റെടുക്കുകയും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് മാറ്റിവെക്കുന്നത് ഇതിലേക്കായിരിക്കും ഇനി അടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ.
ആർട്ട് കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ആർട്ട് കളക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കലാരൂപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഒരു വേദി എന്ന രീതിയിലാണോ?
വേദിയാണ്, വേദി എന്ന രീതിയിലാണ്.
സ്ഥിരം
വേദി മാത്രമല്ല, സിഡ്നിയിൽ ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ നമ്മളോട് സഹകരിക്കുന്നത് ഇപ്പം ശ്രീജിത്ത് എന്നുള്ളൊരു വളരെ നല്ലൊരു നാടക നടൻ ഇവിടെയുണ്ട്. ഈ അടുത്ത് അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അയാൾ വരുന്നത് കാൻബറയിൽ നിന്നാണ്. ഇതുപോലെ തന്നെ മെൽബോണിൽ നിന്ന് ഒരു ഇവിടെ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയുണ്ട് മ്യൂസിക്കിൽ, പുള്ളി കീബോർഡ് ഇഷ്ടമാണ്, പുള്ളി വരുന്നുണ്ട് ഇതിൽ. അപ്പം ഇതും ആർക്ക് സഹകരിക്കാൻ തയ്യാറുണ്ടോ, അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഇനി ചിലപ്പോൾ കോമ്പറ്റീഷൻസ് നടക്കാം, ശില്പശാലകൾ നടക്കാം, ഇതിനോടൊപ്പം തന്നെ പ്രൊഡക്ഷൻസ് ഉണ്ടാവാം.
വലിയ സ്വപ്നങ്ങളിലൂടെയാണ് പോകുന്നത്.
സ്വപ്നം മാത്രമാണ്.
ഞാൻ ചോദിച്ചത് ഈ ഒരു 3-3.5 മണിക്കൂർ ഉണ്ടാകുന്ന ഒരു പരിപാടിയായിരിക്കും പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഘടന എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ആദ്യം പറയുകയുണ്ടായി. ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ടാകും, ഒരു നാടകമാണ് അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുകയുണ്ടായി. എങ്ങനെയായിരിക്കും, എന്തെല്ലാമാണ് കൃത്യമായി വരിക, അതെങ്ങനെയാണ് നിങ്ങൾ കൺവേ ചെയ്യുന്നത്, ഓരോ വ്യത്യസ്ത കലാരൂപങ്ങൾ ഒരുമിച്ച് എങ്ങനെയാണ് കോർത്തിണക്കി കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
ഇത് നമ്മളൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇത് നമ്മൾ ഞാൻ തൃശ്ശൂർക്കാരനാണ് ബേസിക്കലി. നമ്മൾ തൃശ്ശൂർ പൂരപ്പറമ്പിൽ വന്നിരിക്കുമ്പോൾ ഈ ഓണവാരാഘോഷത്തിന് ഒരു നാടകത്തിന് മുമ്പിൽ ഒരു പ്രൊഫഷണൽ നാടകം കാണാതിരിക്കുന്ന അതേ ഫീല് കൊടുത്തുകൊണ്ട്, എന്നാൽ ഇവിടെ അത്യാധുനികമായിട്ടുള്ള ആധുനിക ഉപകരണങ്ങളുള്ള ഒരു ഹോളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഹോളിൽ ഇരുന്ന് ഒരു നാടകം ആസ്വദിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, അവിടെ നിന്ന് ഇത് പോകുന്നത് ഈ നമ്മൾ പറഞ്ഞല്ലോ ഗാന നൃത്ത അഭിനയ അങ്ങനെ സമന്വയിപ്പിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇവൻ്റ് കഴിഞ്ഞ് കർട്ടൻ മാറ്റാനോ ഒന്നിനും നിൽക്കുന്നില്ല, അതിങ്ങനെ ഫ്ലോ ആയിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വെറും ഡാർക്കിൽ പോയി തിരിച്ചു വരികയാണ്. അപ്പോൾ ജനങ്ങളെ ഫുള്ളി എൻഗേജഡ് ആക്കുക, രസിപ്പിക്കുക, പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഘടന അങ്ങനെയാണ് പോകുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഡ്രാമയൊക്കെ വരുന്നത് ഒരിക്കലും ലൈവ് അല്ല ഡ്രാമ, കാരണം അത് കുറച്ച് സാങ്കേതിക തടസ്സങ്ങളിലുകൊണ്ട് ഓഡിയോ അതിൻ്റെ പുറകിൽ ശബ്ദരേഖയുണ്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ കേൾക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാക്യാർ കൂത്തിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീജിത്ത് പെടുത്തുന്നത്, ശ്രീജിത്തിൻ്റെ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം.
തീർച്ചയായും. അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ചൊരു ചെറിയ 1-2 ഭാഗം കൊടുക്കാൻ കഴിയുമെങ്കിൽ ശ്രോതാക്കൾക്കും ഒന്ന് മനസ്സിലാകും എന്താണ് ഈ പരിപാടി എന്നുള്ള കാര്യം, നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതലായി മനസ്സിലാകും.
തീർച്ചയായിട്ടും. സുന്ദരനാണ് അത്രയ്ക്കാ സൗന്ദര്യം, കാണാൻ പോണ വരനെ പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? സുന്ദരനാണ്
ഇതാണ് ഇന്നത്തെ തലമുറയുടെ ലൈഫ്. ലവ് ആണ് പോലും ലവ്. എന്റെ ചെറുപ്പത്തിലൊന്നും പറ്റിയിട്ടില്ല. അല്ല, അന്ന് എവിടെയാ മൊബൈല്? ഡിഡി കാരലെ, ഡിഡ് യു ക്ലീൻ യുവർ ടീത്ത്? ഒരേ ഒരു മോള, തലയിൽ വെച്ചാ പേനരിക്കും, താഴത്ത് വെച്ചാ ഉറുമ്പരിക്കുന്നു, വെച്ച് ഒക്കത്ത് വെച്ചാ വളർത്തിയത്.
ഡാഡ്, വാട്ട് ഡു യു മീൻ? എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു.
പിന്നെ അയിലബിന്ന് കുത്താൻ ആനത്തല കോൺസെൻട്രേഷൻ വേണ്ടേ?
ഞാൻ ദാ വരുന്നു. ഇന്നലെ രാത്രി
ഇതിലെന്തായാലും വരൺ സുന്ദരനാണെന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരു തമാശ ആണെന്നുള്ള പെട്ടെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു തമാശ രീതിയിലുള്ളതാണോ ഈ മൊത്തം പരിപാടി?
തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ ഞങ്ങൾ പണ്ട് ഒരു ആലോചന 2-3 വർഷം മുമ്പ് വന്നത് ഒരു പ്രൊഫഷണൽ നാടകം ചെയ്യാന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ പ്രൊഫഷണൽ ഒരു അങ്ങനെ ഒരു നാടകത്തിന് മാത്രമായിട്ടൊരു സ്കോപ്പ് കാണികൾ വന്നിരുന്നാൽ എത്രത്തോളം അത് പോകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്, ഒരു സത്യനന്ദിക്കാട് ചിത്രം പോലെയോ. അപ്പം അതിൽ തമാശ എന്ന് പറയാനൊന്നെ, നമ്മളൊക്കെ ഇത് ഒരു ഏതോ ഒരു മഹാഭാഗ്യത്തിൻ്റെ അകമ്പടിയിൽ വിദേശത്ത് വന്ന് എത്തിപ്പെട്ടിട്ട്, എന്നാൽ നമ്മുടെ മഹത്തായ സംസ്കാരത്തെ മനഃപൂർവ്വം മറന്ന് അർദ്ധരാത്രി കുടപിടിക്കുന്ന അല്പനായ ഒരു വിദേശ മലയാളിയെ നമുക്കിതിലൂടെ ഇങ്ങനെ തന്നെയാണ് ചിത്രീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മെയിൻ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലൊരു തമാശ ഉണ്ടെന്ന് തീർച്ചയായിട്ടും. വരൻ സുന്ദരനാണെന്ന പരിപാടിയുടെ ആത്യന്തിക ലക്ഷ്യമുണ്ട്, ചിരിക്കുക, ചിന്തിക്കുക, തിരുത്തുക.
ഓക്കെ. എന്തായാലും പ്രിൻസ് അവസാനമായ ഒറ്റ കാര്യങ്ങളുള്ളത്, എപ്പോഴാണ് എവിടെയാണ് പരിപാടി നടക്കുന്നത്, ആ കാര്യങ്ങളൂടെ ഒന്ന് പങ്കുവയ്ക്കാം.
ഇത് ഏപ്രിൽ രണ്ടിന് 4 മണിക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്താൽ ഏകദേശം
എവിടെയാണ്?
അത് റൂട്ടി ഹിൽ RSL ഹാളിലാണ്.
അപ്പൊ റൂട്ടി ഹിൽ RSL ഏപ്രിൽ 2 വൈകുന്നേരം
4 മണി മുതൽ.
തീർച്ചയായും. വളരെ നന്ദി പ്രിൻസ് ജോർജ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഷോയ്ക്ക് മുമ്പ് തന്നെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന്.
താങ്ക് യു ഡിജു.
Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Radio app on mobile.